Do you think God is ever disappointed? He's never discouraged, but is he ever disappointed?
ഞാനെ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ദൈവം ഒരിക്കലും നിരാശനാകത്തില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ എപ്പോഴും കർത്താവിനെ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകാറുണ്ടോ? ഒരു മനസ്സിനൊരു ഒരു വിങ്ങല് അതുണ്ടോ?
You know, there's a very amazing word in Genesis chapter 6.
ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് അത്ഭുതം തോന്നാവുന്ന ഒരു വചനമുണ്ട്.
When God saw, verse 5, the wickedness of man was so great on the earth that all his thoughts were evil.
ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു എന്ന് നാം വായിക്കുന്നു.
Listen to these words. Verse 6.
അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കുമോ?
The Lord was sorry that he made man and it grieved his heart.
ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി.
Imagine God, almighty God, who can do anything.
ഏത് കാര്യവും ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
That he made man with such tremendous hope as to how Adam and Eve would develop.
താൻ സൃഷ്ടിച്ച മനുഷ്യരായ ആദമും ഹവ്വയും തന്നോടുള്ള കൂട്ടായ്മയിലെ വളർച്ചയില് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഈ രണ്ടുപേരെയും കുറിച്ച്, അവരുടെ സന്താന പരമ്പരയെക്കുറിച്ച് കർത്താവ് ചിന്തിക്കുകയാണ്.
And they produced a race of thousands of people who were only evil even in their thoughts.
ആയിരക്കണക്കിന് വരുന്നതായിരിക്കുന്ന ഒരു സന്തതി പരമ്പരകൾക്ക് ജന്മം നൽകിയ ആദമും ഹവ്വയും അവരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന എന്താണ്? അവരുടെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഇപ്പോഴും ദോഷമുള്ളതായിരുന്നുവെന്ന്.
The Lord was sorry.
കർത്താവ് മനുഷ്യരെ ഉണ്ടാക്കിയതുകൊണ്ട് അനുതപിച്ചു, അവന്റെ ഹൃദയത്തിന് ദുഃഖമായി.
He was very sad in his heart to see all this.
കർത്താവിന്റെ ഹൃദയത്തിന് അതീവ ദുഃഖം ഉണ്ടാക്കിയ ഒരവസ്ഥ.
Just like you would be if all your children were fighting with each other and evil and bad.
മാതാപിതാക്കളായി നിങ്ങളെ നിങ്ങളുടെ മക്കളെല്ലാം അന്യോന്യം വഴക്കടിക്കുകയും വളരെ തിന്മകൾ ജീവിക്കുകയും ചെയ്താൽ ദുഃഖിക്കയില്ലേ? അതുപോലെ തന്നെ.
But it says there was one man in the midst of all these thousands called Noah who brought delight to God's eye.
എന്നാൽ തിന്മയുടെ വഴികളിൽ ജീവിച്ച സന്തോഷിച്ച ആയിരങ്ങളുടെ നടുവില് നോഹ എന്ന പേരുള്ള ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു, അവന്റെ ജീവിതം കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകി.
It's like if you have 10 children and 9 of them are evil and hating one another and one boy is really good.
10 മക്കളുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തില് 9 പേരും വഴിപിടിച്ചവരായിരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന അവസ്ഥയാണ് ഇവിടെ നാം നോഹയെ കുറിച്ച് കാണുന്നത്.
There was somebody who brought delight to God's heart in the midst of all the other people who brought grief to his heart.
ദൈവത്തിന്റെ ഹൃദയത്തിന് അത്യധികം ദുഃഖമുളവാക്കിയ 10,000 നടുവില് കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച, അവന് ആനന്ദം പകർന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു.
Now I see that Jesus said the last days will be like the days of Noah.
കർത്താവായ യേശു സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് പറഞ്ഞു അവസാന നാളുകൾ നോഹയുടെ നാളുകൾ പോലെയാകുമെന്ന്.
That means every, like it says in verse 5, every intent of the thoughts of men's hearts across the world is only going to be evil.
ഭൂമിയിലെ എല്ലായിടത്തും മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതാണ് എന്ന് ദൈവം കണ്ട ഒരു സന്ദർഭം.
It's going to be like that in the last days.
നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിൽ കർത്താവ് പറഞ്ഞു നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ നാളിലും ആകുമെങ്കിൽ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം അതുപോലെയുള്ള കാലമാണ്.
For many years I used to look around at the world and the newspapers and read what's happening, the terrorism and the sexual perversions, and I said, that's right, this is the days of Noah.
പല വർഷങ്ങളായിട്ട് ഞാൻ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വാർത്താമാധ്യമങ്ങളിലൂടെയും കേട്ടുകളിലൂടെയൊക്കെ അറിയുന്നതായിരിക്കുന്ന മനുഷ്യന്റെ തിന്മയുടെ പാപത്തിന്റെ വർദ്ധിക്കുന്ന അളവ്, കലാപങ്ങള്, ലൈംഗിക അരാജകത്വം, ഇതൊക്കെ കാണുമ്പോൾ നോഹയുടെ കാലം തന്നെയാണിത് എന്ന് ഒരു സംശയമില്ലാതെ
പറയുന്നു.
എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഹൃദയത്തിൽ വളരെ ദുഃഖം തോന്നിയ കാലത്ത് ഒരു ദിവസം കർത്താവ് ഒരു കാര്യം എന്നെ കാണിച്ചു.
That in the last days there can be a few people like Noah also.
ഈ അവസാന നാളുകളിലെ മനുഷ്യപുത്രന്റെ നാളിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തില് നോഹയുടെ ആത്മാവുള്ള ചുരുക്കം പേർ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അത് സാധ്യമാണ് എന്നുള്ള സന്തോഷകരമായ കാര്യം എന്നെ കാണിച്ചു.
I felt a challenge in my own heart.
എന്റെ ഹൃദയത്തിൽ തന്നെ
I should be like Noah.
എന്റെ ഹൃദയത്തിൽ തന്നെ കർത്താവ് ഒരു വെല്ലുവിളി അയച്ചു. അത് മറ്റൊന്നുമല്ല, എനിക്ക് വ്യക്തിപരമായി നോഹയെ പോലെ ഒരുവനായി ജീവിക്കണം.
ബിക്കോസ് ഐ സോ ദാറ്റ് വെൻ ഐ ലുക്ക്ഡ് അറൗണ്ട് ഇറ്റ് ഈവൻ ഓൾ ദി ഡിനോമിനേഷൻസ് ആൻഡ് ഓൾ ദി ബിലീവേഴ്സ് ദേ വർ ഓൾസോ ഇൻ എ പ്രീറ്റി ബാഡ് സ്റ്റേറ്റ്.
ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ, സഭകളെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവരുടെയും ആത്മീയ അവസ്ഥ പരിതാപകരമായ നിലയിലാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു.
മോസ്റ്റ് ഓഫ് ദി പ്രീച്ചേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ആർ റണ്ണിംഗ് ആഫ്റ്റർ മണി.
മിക്ക പ്രസംഗരും പാസ്റ്റർമാരും ധനമോഹികളായി പണത്തിന്റെ പുറകെ ഓടുന്ന ദുഃഖകരമായ അവസ്ഥ.
They're all seeking their own.
അവരൊക്കെ അവരുടെ സ്വാർത്ഥം അന്വേഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നു.
ദാറ്റ് ഈസ് ദി റൂട്ട് ഓഫ് ഓൾ ഈവിൾ വിച്ച് ഇറ്റ് സേസ് ഹിയർ.
ഇവിടെ നാം കാണുന്ന പോലെ സകല തിന്മയുടെയും വേര് ഈ മനോഭാവങ്ങളിലാണ്.
യു നോ ദാറ്റ് ഓൾ ഈവിൾ കംസ് ഫ്രം സീക്കിംഗ് യുവർ ഓൺ.
നമ്മുടെ സ്വാർത്ഥം അന്വേഷിക്കുന്നതിൽ നിന്നാണ് സകല തിന്മയും പുറപ്പെടുന്നത് എന്ന് നാം അറിയണം.
ഇറ്റ് ഗ്രോസ് ആൻഡ് ഗ്രോസ് ആൻഡ് ഗ്രോസ് ആൻഡ് ഗ്രോസ് ആൻഡ് കൻ ബിക്കം വിക്കറ്റ് ലൈക്ക് ഇറ്റ്സ് റിട്ടൻ ഹിയർ.
ഇവിടെ നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ ഹൃദയം കണ്ടെത്തിയ അതേ ദുഃഖകരമായ അവസ്ഥയിലേക്ക് മനുഷ്യജാതി തരം താഴുവാനിടയാകുന്നു.
ഇൻ മെനി ക്രിസ്ത്യൻസ് ഇറ്റ് മേ നോട്ട് ഹാവ് ഗ്രോൺ ടു ബി സച്ച് എ ഹ്യൂജ് ട്രീ ഫുൾ ഓഫ് വിക്കറ്റ്നെസ്, ബട്ട് ഇറ്റ് ഈസ് ദ സെയിം ഓൾഡ് പ്ലാന്റ് ഓഫ് സീക്കിംഗ് വൺസ് ഓൺ.
പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ തിന്മയുടെ ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവൃക്ഷമായി അത് വളർന്നിട്ടുണ്ടാവുകയില്ല. എങ്കിലും ആ പഴയ വൃക്ഷത്തിന്റെ തന്നെ തൈകളാണ് ഈ ജീവിതങ്ങളിൽ വളർന്നു വരുന്നത് എന്ന് നാം അറിയണം.
ഇഫ് യു ഡോണ്ട് ലെറ്റ് ദ ക്രോസ് ഓഫ് ജീസസ് പുട്ട് ടു ഡെത്ത് ദ സീക്കിംഗ് വൺസ് ഓൺ, യു വിൽ ബി ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ നോവസ് ടൈം.
നമ്മുടെ സ്വാർത്ഥം അന്വേഷിക്കുന്ന സ്വാർത്ഥതയുടെ ആ വേര് മുറിക്കത്തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് വരികില് നമ്മുടെയും ജീവിതം ഈ അവസ്ഥയിൽ എത്തിച്ചേരും.
വാട്ട് മെനി പീപ്പിൾ ഡോണ്ട് സീ ഇസ് ദാറ്റ് ദിസ് മാസീവ് ട്രീ ഇൻ ദ വേൾഡ് ഈസ് ഓൾസോ ദയർ ഇൻ എ സ്മോൾ പ്ലാന്റ് സൈസ് ഇൻ മെനി ബിലീവേഴ്സ്.
മറ്റേ പലരും കണ്ടെത്താത്ത ഒരു കാര്യം ഞാൻ പറയാം, ലോകമെമ്പാടും അവിശ്വാസികളുടെ ഇടയില് അവരുടെ മനോഭാവം കൊണ്ട് ഈ പടർന്ന് പന്തലിച്ചിരിക്കുന്ന തിന്മയുടെ വൃക്ഷം, അത് ഇല്ലെങ്കിൽ പോലും അതിന്റെ ചെറുതൈകളാണ് മിക്ക വിശ്വാസികളുടെയും ജീവിതം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല.
ബിക്കോസ് മെനി ബിലീവേഴ്സ് ഹാവ് അലൌഡ് ദ ലോർഡ് ടു കട്ട് ഓഫ് സം ഫ്രൂട്ട്, ബട്ട് ദേ ഹാവ് നോട്ട് അലൌഡ് ദ ലോർഡ് ടു ലേ ദി ആക്സ് ടു ദ റൂട്ട് ഓഫ് ദിസ് ട്രീ.
പല വിശ്വാസികളും ആ തിന്മയുടെ വൃക്ഷത്തിന്റെ ചില ഫലങ്ങൾ അരിഞ്ഞ് മാറ്റുവാൻ കർത്താവിനെ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷേ ഈ ആകാത്ത വൃക്ഷത്തിന്റെ വേരോടെ അതിനെ പിഴുതു കളയുന്ന കാര്യത്തിൽ അവർ ദൈവത്തിന് അനുവാദം കൊടുത്തിട്ടില്ല.
Many of you have been believers for many years.
നിങ്ങൾ പലരും വിശ്വാസികളായിട്ട് ദീർഘവർഷങ്ങൾ കഴിഞ്ഞവരാണ്.
Have you ever heard a message that told you that the root of all your sin is that you seek your own?
നിങ്ങളുടെ സകല പാപത്തിന്റെയും നാരായ വേര് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥം അന്വേഷിക്കുന്നതാണ് എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാലഘട്ടത്തിന് മുൻപ് ക്രിസ്തീയ ലോകത്തിൽ എങ്ങു നിന്നും അങ്ങനെ ഒരു സന്ദേശം കേട്ടിരുന്നില്ല.
I've been a believer for 48 years. I've never heard a single preacher in this country tell me that seeking my own is the root of all your sin.
കഴിഞ്ഞ 48 വർഷമായി ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയും ക്രിസ്തീയ ശ്രൂഷകനുമായിരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തൊരു ഒറ്റ വ്യക്തിയിൽ നിന്ന് പോലും ഞാൻ അറിയുന്നിടത്തോളം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല സകല പാപത്തിന്റെയും അടിസ്ഥാന വേര് സ്വാർത്ഥം അന്വേഷിക്കുന്ന കാര്യമാണ്.
ഐ ഹാവ് ബീൻ ടു മീറ്റിംഗ്സ് ഇൻ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഇവാഞ്ചലിക്കൽ ഡിനോമിനേഷൻ.
സുവിശേഷ വിഹിത സഭകൾ എന്നറിയപ്പെടുന്ന മിക്കവാറും എല്ലായിടത്തുമുള്ള മീറ്റിംഗുകൾ, പ്രസംഗങ്ങൾ ശ്രദ്ധിപ്പിക്കാൻ ലഭിച്ചിട്ടുണ്ട്.
ഐ ഹേർഡ് ദ ഗ്രേറ്റ് പ്രീച്ചേഴ്സ് ഇൻ പെന്തിക്കോസ്റ്റൽ ബ്രദർ ആൻഡ് ബാപ്റ്റിസ്റ്റ് എവറിഥിംഗ്.
പെന്തിക്കോസ്റ്റൽ ബ്രദർ ആൻഡ് ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ സുവിശേഷം അനുസരിക്കുന്നതെന്ന് പറയുന്ന വിഭാഗങ്ങളിലൊക്കെ അനേകരെ കേൾക്കുവാൻ അവിടെ പോകുവാൻ എനിക്ക്
അവസരമുണ്ടായിട്ടുണ്ട്.
വളരെ വാചാലതയോടെ പലരും സംസാരിക്കാറുണ്ടെങ്കിലും എന്റെ ജീവിതത്തിലെ പാപത്തിന്റെ അടിസ്ഥാന വേര് എന്താണെന്നുള്ളത് അവരാരും പറഞ്ഞു
കേട്ടിട്ടില്ല.
അത്ഭുത രോഗശാന്തിയുടെ വലിയ മഹായോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പാപത്തിന്റെ മൂല കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് പലരും നിശബ്ദരാണ്.
I had to search the scriptures and find it out for myself.
ദൈവത്തിന്റെ വചനം അന്വേഷിച്ച് തിരഞ്ഞ് അതിന്റെ കാരണം എനിക്ക് തന്നെ കണ്ടെത്തേണ്ടി വന്നു.
Thank God for the Bible that we have in our own language.
നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടതുണ്ട്.
I'll tell you this, you go to this book, you will discover things that other preachers will never talk about.
ഞാൻ നിങ്ങളുടെ ഉത്സാഹത്തിനായി പറയട്ടെ, മറ്റ് ഏതെങ്കിലും ഒരു പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിക്കുക. ആഗ്രഹത്തോടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കും.
Why don't they find out? Because they are not men of violence trying to get rid of all sin in their life.
എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസംഗികള് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക സത്യങ്ങൾ കണ്ടെത്താത്തത്? അവരുടെ ജീവിതത്തിലുള്ള പാപത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ട് ബലാത്കാലത്തിന്റെ ഒരു ആത്മാവ് അവരെ ഭരിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർക്കത് മറന്നിരിക്കുന്നത്.
ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ബിലീവേഴ്സ് ആർ വെരി സീരിയസ് അബൌട്ട് ഗെറ്റിംഗ് റിഡ് ഓഫ് ദ സിൻസ് ഓഫ് ദ ടങ്.
ഉദാഹരണം പറഞ്ഞാൽ, നാവിന്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന കാര്യത്തിൽ എത്ര വിശ്വാസികള് ഉത്സാഹമുള്ളവരാണ്.
To get rid of gossip, backbiting, anger, telling lies, everything.
പോഷ്ക പറയുന്നതും കോപിക്കുന്നതും പരദൂഷണവും ഇത്യാദി പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന മോചനം വേണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്.
Many years ago when I was a young man and I said, Lord, I want you to be with my tongue when I speak your word in the pulpit.
വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ചെറുപ്പക്കാരനായ വിശ്വാസിയായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അന്ന് മുതലേ നിന്റെ വചനവുമായി ഞാൻ പ്രസംഗം ഇവിടത്തിൽ നിൽക്കുമ്പോൾ അവിടുന്ന് എന്റെ നാവോട് സദാ ഉണ്ടായിരിക്കണം.
ഐ ഡോണ്ട് വാണ്ട് എലക്വൻസ്, ഐ വാണ്ട് ദ പവർ ഓഫ് ഗോഡ് ഇൻ മൈ മിനിസ്ട്രി.
എനിക്ക് വളരെ വാചാലമായി സംസാരിക്കാൻ കഴിയണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ വചന ശ്രൂഷയിൽ ഉണ്ടായിരിക്കണം.
മൈ വേർഡ്സ് വിൽ ഗോ ലൈക് ആരോസ് ഇൻ ടു പീപ്പിൾസ് ഹാർട്ട്സ്.
ഞാൻ ഒരുവിടുന്ന വാക്കുകൾ അമ്പ് പോലെ ഹൃദയങ്ങളിലേക്ക് തറച്ചു ചെല്ലണം.
ആൻഡ് ദ ലോർഡ് സെഡ്, ഐ വിൽ ഡു ദാറ്റ് ഇഫ് യു ആർ കെയർഫുൾ വിത്ത് യുവർ ടങ് 24 ഹവേഴ്സ് ഓഫ് ദ ഡേ.
കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു ദിവസം നിന്റെ 24 മണിക്കൂറും നിന്റെ നാവ് ഉപയോഗിക്കുന്ന വിധത്തെക്കുറിച്ച് നീ അത്യധികം ശ്രദ്ധാലുവായിരിക്കണം.
You sit with your wife, you sit with your children, you sit with your friends, you sit with your neighbors. Let me control your tongue.
നിന്റെ ഭാര്യയോടും മക്കളോടൊപ്പം നിന്റെ സ്നേഹിതന്മാരോടും സഹപ്രവർത്തകരോടൊപ്പം ഇരുന്ന് നീ സംസാരിക്കുമ്പോൾ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്ന കാര്യം നീ മറന്നു പോകരുത്.
I said, Lord, I'll do that.
ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അതിന് തയ്യാറാണ്, ഞാൻ അത് ചെയ്യാം.
ഇറ്റ് വാസ്ന്റ് ഈസി.
അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല.
യു നോ ഐ നോ ഹൗ ഈസിലി അവർ ടങ് ദ ബൈബിൾ സേസ് യു കാൻ ടേം എ ലയൺ ബട്ട് യു കാൻ്റ് ടേം ദ ടങ്.
നമുക്കറിയാം അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ദൈവവചനം പറയുന്നു, ഒരു സിംഹത്തെ വേണമെങ്കിലും നമുക്ക് മെരുക്കാം, പക്ഷെ നാവിനെ അടക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്,
പഴയ നിയമത്തില്
സാം 120
120-ാം സങ്കീർത്തനത്തിൽ ഒരു വചനം നോക്കുക.
Here was a man who was fed up with his deceitful tongue.
വഞ്ചനയുള്ളതായിരിക്കുന്ന തന്റെ നാവിനെ കുറിച്ച് മടുപ്പുണ്ടായ ഒരു മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക.
In my trouble I cried to the Lord.
120-ാം സങ്കീർത്തനം, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു.
His trouble was not with his enemies.
അവന്റെ പോരാട്ടം അവന്റെ ശത്രുക്കൾ ആരുമായിരുന്നില്ല.
See what he says.
അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Don't not from my enemies, deliver me Lord from my own lying lips and from my deceitful tongue.
പ്രാർത്ഥന രണ്ടാം വാക്യത്തിലുണ്ട്, യഹോവേ വ്യാജമുള്ള അധരങ്ങൾ വഞ്ചനയുള്ള നാവിനെ തടുക്കണമേ, എന്റെ നാവ് എന്നെ പ്രാണനെ രക്ഷിക്കണമേ.
This is an Old Testament prayer. Don't you think in the New Testament we should at least pray this?
പഴയ നിയമത്തിലെ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിന് കീഴിൽ ജീവിക്കുന്ന നമ്മൾ കുറഞ്ഞ പക്ഷേ ഇത്രയെങ്കിലും പ്രാർത്ഥിക്കണ്ടേ?
Lord, it doesn't matter if you don't deliver me from my earthly enemies. Please deliver me from this enemy inside my mouth.
ലോകത്തിലെ ശത്രുക്കളായിരുന്നവരിൽ നിന്ന് എനിക്ക് നീ വിടുതൽ തന്നില്ലെങ്കിലും സാരമില്ല കർത്താവേ, എന്റെ വഞ്ചനയുള്ള നാവിൽ നിന്ന് എന്റെ വ്യാജമുള്ള അധരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക.
And he gets so angry with his tongue.
തന്റെ നാവിനോട് വളരെയധികം കോപത്തിലായി ഈ
സങ്കീർത്തനം.
മൂന്നാം വാക്യം ശ്രദ്ധിക്കുക, വഞ്ചനയുള്ള നാവേ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്?
What you need is sharp arrows of the warrior and burning coals.
നിനക്ക് കിട്ടേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഒരു വീരന്റെ ഭൂണിയിലുള്ള മൂർച്ചയുള്ള അമ്പുകൾ, പിന്നെ കത്തി ജ്വലിക്കുന്ന തീക്കനലാണ് നിനക്ക് ശിക്ഷയായിട്ട് കിട്ടുന്നത്.
How many of you have felt like that towards your tongue?
നിങ്ങളുടെ നാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നിലയിൽ നിങ്ങൾ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്?
This is what it means to be a man of violence. they possess the kingdom of heaven.
ഈ മനോഭാവം ഉള്ളവരെയാണ് ബലാത്കാരത്തിന്റെ ആത്മാവുള്ളവരെന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നത്. അവരാണ് സ്വർഗരാജ്യം അവകാശമാക്കാൻ.
This is what the baptism of fire is supposed to be.
അഗ്നി കൊണ്ടുള്ള സ്നാനം എന്ന് തിരുവചനം പറയുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നു.
James 3 says your tongue can be set on fire with the fire of hell.
യാക്കോബിന്റെ ലേഖനം 3:6 ആറാം വാക്യം നമ്മോട് പറയുന്നുണ്ട്, നരകത്തിൽ നിന്നുള്ള തീ കൊണ്ട് നമ്മുടെ നാക്ക് കത്തുക സാധ്യമാണ്.
And yet such people on the day of Pentecost found a tongue over their heads set on fire with the Holy Spirit.
എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഈ നിലയിൽ നരകത്തിൽ നിന്നുള്ള അഗ്നി കൊണ്ട് തീ പിടിക്കുവാൻ സാധ്യതയുള്ള നാവ്, അതിന്റെ രൂപമായിരിക്കുന്ന പിളർന്ന നാവുകള്, ഈ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു.
And I remember when I sought God for the baptism in the Holy Spirit and fire.
പരിശുദ്ധാത്മ തീ കൊണ്ട് ആത്മാവ് കൊണ്ടുള്ള സ്നാനത്തിനായി ഞാൻ പ്രാർത്ഥിച്ച സമയം ഞാൻ ഓർക്കുന്നു.
I said, Lord, even if there's no physical tongue of fire over my head, I want this tongue to be set on fire with the Holy Spirit.
കർത്താവേ, പെന്തക്കോസ് നാളിലെ പോലെ കാണത്തക്ക നിലയിലെ പിളർന്ന തീനാവുകൾ പോലെ എന്റെ മേൽ വന്നൊന്ന് പതിച്ചില്ലെങ്കിലും എന്റെ ഈ നാവിനെ, അടക്കാൻ കഴിയാത്ത ഈ നാവിനെ സ്വർഗത്തിന്റെ തീ കൊണ്ട് നീ കത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
This tongue will become pure.
ഈ നാവ് അവിടുത്തെ അഗ്നിയാൽ ശുദ്ധമായി തീരട്ടെ.
This tongue is yes will be yes, it's no will be no.
ഈ നാവ് കൊണ്ട് ഞാൻ പറയുന്ന ഊവ് 100% ഊവ് തന്നെയായിരിക്കുവാൻ, ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ലാതെ ആയിരിക്കാൻ.
That this tongue will never speak one word which is not true in my life.
എന്റെ ജീവിതത്തിൽ സത്യമല്ലാത്ത ഒരു കാര്യം പോലും എന്റെ ഈ നാവ് കൊണ്ട് ഞാൻ ഉരിയാടാതിരിക്കേണ്ടതിന്.
That this tongue will expose deceivers and Pharisees and hypocrites like Jesus did.
യേശു ചെയ്തപോലെ പരീശന്മാരെയും കപടഭക്തന്മാരെയും വഞ്ചകന്മാരെയും തുറന്നു കാണിക്കുവാൻ എന്റെ ഈ നാവ് കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ.
But it will not speak evil of anybody who has harmed me.
എന്നാൽ അതേ സമയത്ത് എനിക്ക് ദോഷം ചെയ്ത, ചെയ്യാൻ നിരൂപിച്ച ആരെക്കുറിച്ചും ഒരു ദൂഷണവും പറയാത്ത ഒരു നാവ് എനിക്ക് വേണം.
A tongue for the glory of God but not seeking its own.
ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു നാവ്, എന്നാൽ സ്വയ പ്രശംസയ്ക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കപ്പെടാത്ത നാവ്.
I want to ask you, how many of you want to be a delight to the heart of God like Noah was?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നോഹയെ പോലെ ഈ കാലഘട്ടത്തിലെ അന്ത്യനാളുകളിൽ കർത്താവിന്റെ ഹൃദയത്തിന് പ്രമോദം നൽകുന്നവരായിരിക്കാൻ നാം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്?
As the Lord looks out on the earth today, he is grieved with what he sees.
ഈ കാലഘട്ടത്തിലും കർത്താവ് ഭൂമിയിലുള്ള മനുഷ്യരെ ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ ഹൃദയം അത്യധികം വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.
Men whom he created in his image fighting and killing each other.
തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യർ തമ്മിലടിച്ച് മത്സരികളായി അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു.
Exploiting poor women for their own sexual sensual satisfaction.
അവരുടെ ലൈംഗികമായിരിക്കുന്ന ആഗ്രഹങ്ങളെ തൃപ്തിക്കായിട്ട് സാധുക്കളായ വിധവമാരെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർ.
Exploiting children.
കുഞ്ഞുങ്ങളെ കൊണ്ട് മുതലെടുക്കുന്ന മനുഷ്യർ.
Then he looks at his church of believers.
ലോകത്തിന്റെ ചിത്രമാണിത്. എന്നാൽ കർത്താവിന്റെ ഹൃദയം ലോകത്തെ മാത്രമല്ല കാണുന്നത്, തന്റെ പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത കർത്താവിന്റെ സഭയെ ദൈവം നിരീക്ഷിക്കുന്നു.
He sees most people running after money.
സഭയിൽ കർത്താവ് കാണുന്ന ദൃശ്യം എന്താണ്? മിക്ക വിശ്വാസികളും പണത്തിന്റെ പിന്നാലെ പരക്കം പായുന്നു.
And even preaching that is the mark of God's blessing.
പണത്തിന്റെ പിന്നാലെ ഓടുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളം നിന്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുകയാണെന്ന് പ്രസംഗിക്കുവാനും ഒരു മടിയുമില്ലാതിരിക്കുന്നു.
That is what the Muslims preach too.
ഞാൻ പറയട്ടെ, നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അത് തന്നെയാ പഠിപ്പിക്കുന്നത്.
They say Allah has blessed us.
അവര് പറയുന്ന എന്താ, അല്ലാഹുവിന്റെ കരുണ കൊണ്ട് ലഭിച്ചതാണ് ഈ സമ്പത്തെല്ലാം.
That is why there is so much of wealth in Saudi Arabia and in Kuwait and all those places. The oil Allah has given it to us Muslims.
മധ്യപൂർവ പ്രദേശങ്ങളിൽ, കുവൈറ്റിലും സൗദി അറേബ്യയിലും ഒക്കെ സമൃദ്ധമായിട്ട് എണ്ണ നിക്ഷേപം വെച്ചതാരാ? അല്ലാഹാണ്, അല്ലാഹയുടെ അനുഗ്രഹമാണ് ഇതെന്ന് അവർ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും?
Look at you Christians, you have to come begging to us to get jobs in the countries which Allah has blessed.
Allah anugrahichathayirikkunna ee bhoopradeshangalile ഉപജീവനത്തിന് തൊഴിൽ തേടി അലഞ്ഞു വരുന്ന നിങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങളാണോ അനുഗ്രഹിക്കപ്പെട്ടവർ? അവർ ചോദിക്കും.
Begging, begging, begging to come to the countries that Allah has blessed.
അല്ലാഹു അനുഗ്രഹിച്ച രാജ്യങ്ങളിൽ ഭിക്ഷപാത്രവുമായി വരുന്ന യാചകരെ പോലെ വരുന്ന നിങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങളാണോ അനുഗ്രഹിക്കപ്പെട്ടവർ? അതാണ് അവരുടെ ചോദ്യം.
If you believe that money is the mark of God's blessing, you got a lot of problems with your theology.
ഞാൻ പറയട്ടെ, ധനം വർദ്ധിക്കുന്നതും പണം കൂടുന്നതുമാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളമെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്തതായി
അവശേഷം.
മറ്റു വിശ്വസിക്കുന്നത് നല്ല ആരോഗ്യവും ദീർഘായുസ്സുമാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുദ്ര എന്നാണ്.
ഇഫ് യു ലുക്ക് അറ്റ് ദ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫോർ ദ ലാസ്റ്റ് 25 ഇയേഴ്സ് ആൻഡ് സീ ഹൂ ഇസ് ദ ലോങ്സ്റ്റ് ലിവ്ഡ് പേഴ്സൺ ഓൺ എർത്ത്, ഇറ്റ് ഈസ് നെവർ എ ബോൺ അഗൈൻ ബിലീവർ.
നിങ്ങൾക്കറിയാമല്ലോ, ഗിന്നസ് ബുക്ക് എന്ന് പറയുന്ന വേൾഡ് റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കഴിഞ്ഞ 25 വർഷത്തെ റെക്കോർഡുകൾ നിങ്ങൾ പരിശോധിച്ചിട്ട് നോക്കണം. ഏറ്റവും ദീർഘായുസോടെ ഇരുന്ന മനുഷ്യരുടെ പേരൊക്കെ അവിടെ ഉണ്ട്. വീണ്ടും ജനിച്ച ഓരോ ഒറ്റ കുഞ്ഞെങ്കിലും ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം.
സം മുസ്ലിം ആൻഡ് സം മാൻ ഇൻ ജപ്പാൻ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ ലൈക് ദിസ്, നോ ബിലീവേഴ്സ് അമംഗ് ദം.
ജപ്പാനിലുള്ള ഒരു ബുദ്ധമതക്കാരനോ ചൈനയിലുള്ള ഒരാളോ അല്ലോ ഒരു മുസ്ലിം വൃദ്ധനോ, ഇവരുടെയൊക്കെ പേരാ അതിനകത്തുള്ളത്.
ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ഹാവ് ബിക്കം സോ ബ്ലൈൻഡ്.
ക്രിസ്തീയ പ്രസംഗകര് ഇങ്ങനെ തികച്ചും അന്ധരായി തീർന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല.
ഗോ റൗണ്ട് വിത്ത് യുവർ ഐസ് ഷട്ട്, നോട്ട് സീയിങ് റിയാലിറ്റി അറൗണ്ട് യു.
കണ്ണുകൾ മൂടിക്കെട്ടിയവരെ പോലെ യാഥാർത്ഥ്യം കാണാൻ വിമുഖതയോടെ നടക്കുന്ന പ്രസംഗകർ.
ഇറ്റ്സ് ഓൾ എ ഡിസെപ്ഷൻ.
ഇതെല്ലാം ഒരു വഞ്ചനയാണെന്ന് നാം മനസ്സിലാക്കും.
ആൻഡ് ഗോഡ് ഈസ് ഗ്രീവ്ഡ് വെൻ ഹി സീസ് ദിസ് ഇൻ ഹിസ് ചർച്ച്.
ദൈവത്തിന്റെ സഭയിലെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ ഹൃദയം തപിക്കുന്നു, ദുഃഖിക്കുന്നു.
പീപ്പിൾ ഹു ഡോണ്ട് നോ ദി സ്ക്രിപ്ചേഴ്സ്,
തിരുവചനം അറിയാത്ത വിശ്വാസികൾ.
പീപ്പിൾ ഹു ആർ ലിവിംഗ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹു സേ ദി ഓൾഡ് ഈസ് ഗുഡ് എനഫ്.
പഴയ നിയമത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യർ പഴയ വീഞ്ഞാണ് നല്ലത് എന്ന് അവകാശപ്പെടുന്നു.
ഹു റീഡ് എ വേഴ്സ് ലൈക് ദിസ് ഇൻ കൊലോസ്യൻസ് ചാപ്റ്റർ 3,
കൊലോസ്യരുടെ 3 അധ്യായത്തിലെ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു വാക്യം വായിച്ചിട്ട് അവരെന്താണ് പറയുന്നതെന്ന് അറിയാമോ?
കൊലോസ്യൻസ് 3:1.
മൂന്നാം അധ്യായത്തിന്റെ 1-ഉം 2 വാക്യങ്ങൾ.
You have been raised up with Christ, then seek the things that are above. Set your mind on things above, not on the things on the earth.
നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെയേ അന്വേഷിപ്പീൻ.
It's almost as though such a verse does not exist in the Bibles of many Christians.
പല വിശ്വാസികളുടെയും ബൈബിളിൽ കൊലോസ്യലേഖനം 3 ആദ്യത്തെ 2 വാക്യങ്ങൾ ഇല്ല എന്ന് ഞാൻ
സംശയിച്ചു.
അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിപ്പീൻ.
I'll tell you, that's what happened to me when I was baptized in the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ സ്നാനം ദൈവം എനിക്ക് നൽകിയപ്പോൾ എന്റെ ഉള്ളിൽ വന്ന വ്യത്യാസം അതാണ്. എന്റെ ചിന്ത ഇവിടേക്ക് മാറ്റപ്പെട്ടു.
I spoke in tongues.
ഞാൻ അന്യ ഭാഷയിൽ സംസാരിച്ചു.
It started with a few syllables. It has become a language today, not just repetition of 3-4 syllables like you hear in many churches.
പല സഭകളിലും നാം കേൾക്കുന്ന പോലെ അവ്യക്തമായ 3-4 പദങ്ങളുടെ തനി ആവർത്തനമല്ല. തുടക്കം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, എന്നാൽ ഇന്ന് അത് ഒഴുക്കുള്ളതായിരിക്കുന്ന ഒരു ഭാഷയായിട്ട്
ഈ
ഭാഷ എനിക്ക്
നൽകപ്പെട്ടു.
ദൈവത്തിന്റെ ആ ദാനത്തിനായി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്.
I used to be a depressed, discouraged Christian. It has delivered me from that totally, 100%.
നിരാശ ബാധിച്ച മുഖം കുനിഞ്ഞ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ കുറേ നാള്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്നെ തികച്ചും വ്യത്യസ്തനാക്കി തീർത്തു.
When I meet a demon-possessed person, I speak in tongues to strengthen my faith, and in one word the demon is cast out. It doesn't take more than 1 minute.
പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്റെ ഉള്ളില് അന്യഭാഷയിൽ സംസാരിക്കുവാനുള്ള ആവശ്യം കാണുന്നു. ഞാൻ ആത്മാവിൽ ശക്തിപ്പെടുന്നു. ഒറ്റ വാക്കുകൊണ്ട് പിശാച് പുറത്താകുന്നു.
ഐ വാല്യൂ ദാറ്റ്.
പരിശുദ്ധാത്മാവിലുള്ള അന്യഭാഷാ ഭാഷണം വിലമതിക്കുന്നവനാണ്.
ബട്ട് ദി ഹോളി സ്പിരിറ്റ് ബിഗാൻ ടു കൺട്രോൾ മൈ മദർ ടങ് ഓൾസോ. ദാറ്റ് വാസ് ദി വണ്ടർ.
എന്നാൽ അന്യഭാഷയിൽ സംസാരിച്ച് ഞാൻ അങ്ങ് വളരുക മാത്രമായിരുന്നില്ല, പരിശുദ്ധാത്മാവ് എന്റെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്റെ നാവിനെ നിയന്ത്രിക്കുവാനും എന്നെ
പഠിപ്പിച്ചു.
ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും സ്വർഗീയമായതിലേക്ക് എന്റെ മനസ്സിനെ പിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മ സ്നാനം
മൂലമിടയായി.
ഞാൻ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന പാപത്തിന്റെ മേല് പരിശുദ്ധാത്മ സ്നാനം എന്നെ ജയാളിയാക്കി.
ദാറ്റ് ഇസ് ഹൗ ഐ ന്യൂ ഇറ്റ് വാസ് എ റിയൽ പവർ ഓഫ് ഗോഡ്. not just an emotional experience.
വൈകാരികമായിരിക്കുന്ന ഒരു അനുഭവം മാത്രമല്ല അത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു യഥാർത്ഥ ദാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പാപത്തിന്റെ മേൽ ജയം നൽകുന്ന ശക്തിയായിട്ട് അതിനെ
അറിഞ്ഞപ്പോഴാണ്
ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ പൗലോസ് പറഞ്ഞില്ലേ അവിടെ ഞാൻ വിശ്വസ്തനാകുവാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം
പറയും
സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പൗലോസ് പറയുകയാണ് കർത്താവിൽ നിന്ന് എനിക്കൊരു കൽപ്പനയില്ല എന്നാൽ ഞാൻ എന്റെ അഭിപ്രായം പറയാം.
സോ ഐ വോണ്ട് ടു ഗിവ് മൈ ഒപ്പീനിയൻ ഹിയർ. ദിസ് ഈസ് നോട്ട് എ വേർഡ് ഫ്രം ദി ലോർഡ്.
ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്നോ കർത്താവിൽ നിന്നോ ഒരു അരുളപ്പാടായിട്ട് ഞാൻ പറയുകയല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ.
മൈ ഒപ്പീനിയൻ ഈസ് 90% ഓഫ് ദി സ്പീക്കിംഗ് ഇൻ ടങ്സ് ഗോയിങ് ഓൺ ടുഡേ ഈസ് ഹ്യൂമൻ. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്.
ഇന്ന് നാം ക്രൈസ്തവ വിഭാഗങ്ങളിലെ പ്രത്യേകിച്ച് കാരിസ്മാറ്റിക് വിഭാഗങ്ങളിൽ കാണുന്ന അന്യഭാഷാ ഭാഷണത്തിന്റെ 90% ദൈവത്തിൽ നിന്നുള്ളതല്ല ആത്മാവിൽ നിന്നുള്ളതല്ല തികച്ചും മാനുഷികമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്.
ഐ ഡോണ്ട് സീ ദി റിസൾട്ട്സ് ഇൻ ദെയർ ലൈഫ് ദാറ്റ് ദി സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് ദി ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ മൈ ലൈഫ്.
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലമായി ലഭിക്കുന്ന അന്യഭാഷാ ഭാഷണത്താൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് തികച്ചും മാനുഷികമായ ഒരു പ്രതിഭാസമാണ്.
ഹു ആർ ദ ബിഗസ്റ്റ് ലവേഴ്സ് ഓഫ് മണി ഇൻ കേരള ടുഡേ അമംഗ് ക്രിസ്ത്യൻ വർക്കേഴ്സ്?
ക്രിസ്തീയ പ്രവർത്തകരുടെ ഇടയിൽ ഇന്ന് കേരളത്തിൽ കാണുന്നതിൽ ഏറ്റവും വലിയ ധനമോഹികൾ ആരാണ്? പണത്തിന്റെ പിറകെ മനസ്സ് വെച്ച്
ഓടുന്ന
ഞാൻ പൂർണ്ണ സമയ ക്രിസ്തീയ പ്രവർത്തകരെ നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ നിന്ന് മറുപടി പറയാൻ
കഴിയും.
അത് യാക്കോബായ സഭയിലെ അച്ഛന്മാരാണോ?
നോ.
അല്ല.
മാർത്തോമായിലെ
അച്ഛന്മാരാണോ?
നോ.
അല്ല.
ഇസ് ഇറ്റ് ദി ബ്രദർ ഇൻ വർക്കേഴ്സ്?
ബ്രദറൻ സഭയിലെ സുവിശേഷ പ്രവർത്തകരാണോ? അല്ല.
യു ഗോ ടു ദി ഗൾഫ് കൺട്രീസ് ആൻഡ് ആസ്ക് ദം ഹൂ ആർ ദി വൺസ് ഹു കം ദേർ ഫസ്റ്റ് ആൻഡ് ട്രബിൾ ദം ഫോർ മോർ ആൻഡ് മോർ മണി.
ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികളോട് നിങ്ങൾ ഇത് ചോദിച്ചാട്ട് അവിടെ ഇടതടവില്ലാതെ അവിടെ സന്ദർശനത്തിന് ചെന്ന് പണം ചോദിച്ച് വിശ്വാസികളെ ശ്വാസം മുട്ടിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആരാണ്?
യു സീ ഇൻ ദി ക്രിസ്ത്യൻ ടെലിവിഷൻ ഹു ആർ ദി വൺസ് ഹു ആർ ബെഗിംഗ് ആൻഡ് ബെഗിംഗ് ആൻഡ് ബെഗിംഗ് യു ഫോർ യുവർ മണി.
ക്രിസ്തീയ ടെലിവിഷൻ പരിപാടികൾ കാണുന്നവർക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുടെ പണം ഇരക്കുന്നത് ആരാണ്?
ഇറ്റ്സ് ദി പീപ്പിൾ ഹു സേ ദേ സ്പീക്ക് ഇൻ ടങ്സ് ആൻഡ് ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഹോളി സ്പിരിറ്റ്.
അന്യഭാഷയിൽ സംസാരിക്കുന്നെന്ന് അവകാശപ്പെടുകയും ആത്മസ്നാനം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഇതിൽ മുൻപന്തിയിൽ.
ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ഇൻ സേയിങ് ദിസ് ഈസ് അനദർ സ്പിരിറ്റ്.
ഇത് മറ്റൊരാത്മാവാണെന്ന് പറയുവാൻ എനിക്ക് അശേഷം മടി.
ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് പീപ്പിൾ ഹോളി.
കാരണം ഈ അനുഭവം അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു.
വേ ബാക്ക് ഇൻ ഇറ്റേണിറ്റി when the father decided to give a name to the third person of the Trinity, why did he call him Holy Spirit?
കഴിഞ്ഞ കാല നിത്യതയിൽ ത്രിത്വത്തിലെ മൂന്നാമന് വലിയവനായിരിക്കുന്ന ദൈവം ഒരു നാമകരണം ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ത്രിത്വത്തിൽ മൂന്നാമനെ പരിശുദ്ധ ആത്മാവ് എന്ന് വിളിച്ചത്?
Why didn't he give some other name?
മറ്റെന്തെങ്കിലും പേര് കൊടുക്കാമായിരുന്നില്ലേ?
എമോഷണൽ സ്പിരിറ്റ് ഓർ ടങ് സ്പീക്കിംഗ് സ്പിരിറ്റ് ഓർ സംതിങ്.
അന്യഭാഷാ ഭാഷണത്തിന്റെ ആത്മാവെന്നോ വികാരത്തിന്റെ ആത്മാവെന്നോ ഒക്കെ പറയാമായിരുന്നില്ലേ?
How can a person be filled with the Holy Spirit and not be holy?
പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരുവന് എങ്ങനെ അശുദ്ധിയിൽ തുടരുവാൻ കഴിയും?
This is what disturbed me when I first came to Kerala years ago and moved among Pentecostal churches. I said, boy, these people love money more than anybody else.
വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ വന്ന് പെന്തക്കോസ്റ്റ് വിശ്വാസികളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കിയ പ്രതിഭാസം ഇതായിരുന്നു, ആത്മനിറവുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്ക് പണസ്നേഹികളായി തുടരുവാൻ എങ്ങനെ കഴിയും?
This is 44 years ago.
44 വർഷം മുമ്പിലത്തെ കാര്യമാണ്.
I was in the naval base and I was seeking for the baptism in the Holy Spirit.
കൊച്ചിയിലെ നേവൽ ബേസിൽ ഒരു ചെറുപ്പക്കാരനായി ജോലി ചെയ്യുന്ന കാലത്തെ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി എന്റെ ഹൃദയം വളരെ ആഗ്രഹിച്ചിരുന്ന നാളുകൾ.
I had never known anything about Pentecost. Somebody said, go there. They are the ones who preach about
പെന്തക്കോസ്തുകാർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്റെ സ്നേഹിതരാരോ എന്നോട് പറഞ്ഞു, കുറെ പെന്തക്കോസ്തുകാർ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയി അവരോട്
സംസാരിക്കുക.
ഒരു തുറന്ന ഹൃദയത്തോടെ മുൻവിധിയില്ലാതെയാണ് ഞാൻ അവരുടെ
അടുത്ത്.
ഞാൻ അവിടെ ശ്രദ്ധിച്ച കാര്യങ്ങൾ, ഒന്ന് ഒരുപാട് ശബ്ദ കോലാഹലം, രണ്ട് അടുത്തറിയുമ്പോഴറിയാം മിക്കവരുടെയും ഹൃദയം ധനസ്നേഹം കൊണ്ട്
ഹോളിനെസ്.
എന്നാൽ ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്ന വിശുദ്ധ ജീവിതം
ഹ്യൂമിലിറ്റി,
താഴ്മയുള്ള മനുഷ്യരെ കണ്ടെത്താൻ വിഷമമായി.
ഐ വെന്റ് ബാക്ക് ടു മൈ റൂം ഇൻ ദി നേവൽ ബേസ്.
നേവൽ ബേസിലുള്ളതായിരിക്കുന്ന എന്റെ മുറിയിലേക്ക് ഞാൻ വളരെ ദുഃഖത്തോടെ മടങ്ങി.
ഐ സെഡ് ലോർഡ് ഐ ഡോണ്ട് വാണ്ട്.
ഞാൻ കർത്താവിനോട്, തനിയെ പറഞ്ഞു, കർത്താവേ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് വേണ്ട.
ഐ വാണ്ട് വാട്ട് പീറ്റർ ജെയിംസ് ആൻഡ് ജോൺ ഗോട്ട് ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ്.
പത്രോസിനും യാക്കോബിനും യോഹന്നാനും പെന്തക്കോസ്റ്റ് നാളിൽ ലഭിച്ച ആ ആത്മസ്നാനമാണ് എനിക്ക് വേണ്ടത്.
ഐ താങ്ക് ഗോഡ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് എനി കൗണ്ടർഫീറ്റ് എക്സ്പീരിയൻസ്.
ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. വ്യാജമായിരിക്കുന്ന ഒരു അനുകരണം കൊണ്ട് തൃപ്തിപ്പെടുവാൻ ദൈവം എന്നെ അനുവദിച്ചു.
If you are satisfied with the counterfeit experience, that's all you'll get.
വ്യാജമായിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം കൊണ്ട് നിങ്ങൾ തൃപ്തനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഉത്തമമായ യഥാർത്ഥമായത് കിട്ടുകയില്ല.
If you are satisfied with the so-called baptism of the Holy Spirit that did not make you holy, you'll never get anything genuine.
നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊണ്ട് മാത്രമേ നിങ്ങൾ തൃപ്തരാകാവൂ. മറ്റെന്തെങ്കിലും കൊണ്ട് തൃപ്തരായാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ ആ ചതിയിൽ കഴിയും.
Many people want this experience because they want to join the club.
പലർക്കും അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന ഒരു അനുഭവം ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പ്രത്യേക ക്ലബുണ്ട്, ഒരു വിഭാഗമുണ്ട് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നവരുടെ മാത്രം, അതല്ലാത്ത ഒരു രണ്ടാം തരക്കാര് അതിനുവേണ്ടിയാണ്.
So you go to the club, first thing they'll ask you is the membership. Do you speak in tongues?
ആ നിങ്ങൾക്കറിയാമല്ലോ, ചില ക്ലബുകളിലേക്ക് നിങ്ങൾക്ക് ചുമ്മാതെ അങ്ങ് നടന്ന് കയറാൻ പറ്റത്തില്ല. ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ്, മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. എന്ന് പറയുന്ന പോലാണ് ഈ അന്യഭാഷ സംസാരിക്കുന്നവരുടെ ക്ലബിൽ നിങ്ങൾക്ക് ഈ അനുഭവം ഇല്ലാതെ ചെല്ലാൻ പറ്റത്തില്ല.
I didn't want any club membership. I wanted power from God to live a holy life.
ഏതെങ്കിലും ഒരു ക്ലബിലെ അംഗത്വമായിരുന്നില്ല എനിക്ക് വേണ്ടത്. ഒരു വിശുദ്ധ ജീവിതത്തിന് എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമായിരുന്നു ഞാൻ.
I wanted revelation on the word of God.
ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാടാണ് എന്റെ ആവശ്യം.
You know this verse in 2 Corinthians chapter 3.
കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിലെ ഒരു വചനം നിങ്ങൾക്ക് പരിചയമുണ്ടാവും.
When you read the Bible without the Holy Spirit,
പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ദൈവവചനം വായിച്ചാൽ എന്താ സംഭവിക്കും?
It says it's like this. With a veil over it. You can't read it. You can't understand.
അവിടെ നാം വായിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവവചനത്തിന്റെ മുകളിൽ ഇപ്പോൾ ഈ തൂവാല ഇട്ടിരിക്കുന്നത് പോലെ ഒന്നും വായിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാണുന്നുണ്ട് വളരെ അവ്യക്തമായിട്ട്, പക്ഷെ വ്യക്തതയില്ല.
That's what it says here.
അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
2 Corinthians chapter 3.
മൂന്നാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ,
to this day, verse 15, whenever Moses, that is the Bible, is read, a veil lies over their heart.
മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പടിനിയമത്തിൽ നൽകപ്പെട്ട തിരുവെഴുത്ത് വായിക്കുമ്പോൾ, ഒരു മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കും.
But when it turns to the Lord, when we turn to the Lord,
എന്നാൽ കർത്താവിങ്കിലേക്ക് നാം തിരിയുമ്പോൾ,
which Lord?
ഏത് കർത്താവിങ്കിലേക്ക?
This is the only place in the Bible where the Holy Spirit is referred to as Lord.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തൃത്വത്തിൽ മൂന്നാമനെ കർത്താവെന്ന് തിരുവചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഏക ഇടം ഇതാണ്.
All the other places it refers to the Father or the Son.
മറ്റ് എല്ലാ ഇടങ്ങളിലും അത് പിതാവിനെയോ പുത്രനെയോ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ്.
Here it says in verse 17, the Lord is the Holy Spirit.
പതിനേഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ആത്മാവിനെയാണ്. കർത്താവ് ആത്മാവാകുന്നു.
Here you are trying to read the Bible as a believer.
ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിങ്ങൾ ദൈവവചനം വായിക്കുവാൻ ശ്രമിക്കുകയാണ്.
You can't understand what God is trying to say.
ദൈവം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പിടികിട്ടുന്നില്ല.
Because there's a veil over it.
കാരണം തിരുവചനത്തിന്റെ മേലെ ഒരു മൂടുപടം കിടക്കുന്നു.
When you are filled and baptized in the Holy Spirit,
നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ,
and you turn to the Spirit,
നിങ്ങൾ കർത്താവാകുന്ന ആത്മാവിങ്കിലേക്ക് തിരിയുമ്പോൾ,
the veil is taken away.
ആ മൂടുപടം ക്ഷണത്തിൽ നീങ്ങിപ്പോകുന്നു.
This is exactly what happened to me.
എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മ സ്നാനത്തിൽ കൃത്യമായും സംഭവിച്ചത് ആ കാര്യമാണ്.
I saw things in this Bible that I had read for 16 years which I never saw before.
അതിനു മുൻപ് 16 വർഷം ഞാൻ അനേക തവണ വായിച്ചിട്ടും മനസ്സിലാകാഞ്ഞ കാര്യങ്ങൾ മുഴുവൻപ്പോൾ കാണാൻ തുടങ്ങി.
I saw things here which I could never read in any book or never hear in any sermon.
ഏതെങ്കിലും ഒരു പ്രസംഗങ്ങളിലൂടെയോ മറ്റേതെങ്കിലും ക്രിസ്തീയ ഗ്രന്ഥത്തിലൂടെയോ ഒരിക്കലും വായിച്ച് കേട്ടറിയാൻ കഴിയാതിരുന്ന അത്ഭുത സത്യങ്ങൾ തിരുവചനത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കുവാനിടയായി.
That was one thing.
അത് ഒരു കാര്യം മാത്രമാണ്.
Revelation.
ദൈവിക വെളിപ്പാട്.
It says in verse 18, the glory of Jesus I could see through the mirror of God's word.
മാത്രമല്ല, ഒന്ന് കൊരിന്ത്യർ 3:18 പറയുന്നത് പോലെ ദൈവം വചനമാകുന്ന കണ്ണാടിയിൽ നിന്നും കർത്താവിന്റെ മഹത്വം തേജസ് എനിക്ക് കാണുവാൻ
കഴിഞ്ഞു.
രണ്ടാമത്തെ കാര്യം
വാസ് വേഴ്സ് 17, the Holy Spirit brought me liberty from sins that I was enslaved to.
പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമാണ്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, നീരാളിപ്പിടുത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവിന്റെ ആത്മാവ് നൽകുന്നു.
I was never satisfied until I had the real thing.
യഥാർത്ഥത്തിലുള്ള അവസ്ഥ, അഭിഷേകം എനിക്ക് ലഭിക്കുന്നവരെ ഞാൻ ഒരിക്കലും തൃപ്തനായില്ല.
I decided to be a man of violence in my inner life.
എന്റെ ആന്തരിക ജീവിതത്തിൽ ഒരു ബലാത്കാരത്തിന്റെ ആത്മാവിൽ തുടരുവാൻ ഞാൻ തീരുമാനിച്ചു.
If you are like that, the kingdom of heaven will be yours.
നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് വരികിൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്.
You will never be satisfied with the old wine.
പഴയ വീഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തൃപ്തരാകുകയില്ല.
You will never be satisfied even if you have houses and lands and cars and property and everything.
നിങ്ങൾക്ക് വീടുകളും കാറുകളും ധാരാളം വസ്തുവകളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുകയില്ല.
If God sees that you are satisfied with that, that's all you'll get.
ഈ വക കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം തൃപ്തമാണെന്ന് കർത്താവ് കണ്ടാൽ നിങ്ങൾ ആ നിലയിൽ തന്നെ തുടരും.
You know, that principle we see many times.
ഈ പ്രമാണം നാം അനേക സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്.
That God stops when he sees you're satisfied.
നിങ്ങൾ തൃപ്തരാണെന്ന് കർത്താവ് കണ്ടു കഴിയുമ്പോൾ അവിടുന്ന് പിന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയില്ല. കർത്താവ് തന്റെ പ്രവൃത്തി നിർത്തിക്കളയും.
It's a law.
അത് ദൈവികമായ ഒരു പ്രമാണമാണ്.
Seek me with all your heart, you'll find me.
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും.
For example,
ഉദാഹരണത്തിന്,
I had a great desire that I must live in my home without ever raising my voice or getting angry with my wife even one single day of a whole year.
എന്റെ
for the rest of my life.
ഹൃദയത്തിൽ ആ പ്രാരംഭ നാളുകളിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വർഷത്തിന്റെ 365 ദിവസവും എന്റെ ഭാര്യയോടൊപ്പം എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും ശബ്ദമുയർത്താതെ, ഒറ്റപ്പാടുണ്ടാക്കാതെ എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കാൻ കഴിയും.
I knew God's word offered me such a possibility.
ദൈവത്തിന്റെ വചനം അത്തരത്തിലുള്ള ഒരു സാധ്യത എന്റെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പായിരുന്നു.
I said, Lord, if the baptism of the Holy Spirit gives me power, give me power for this.
പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി കൂടിയുള്ള ശക്തി ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു.
I don't want to speak in other tongues and not have control over my mother tongue.
അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ എന്റെ മാതൃഭാഷയിൽ എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ തുടരുവാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല.
And I said, Lord, I want to rejoice in the Lord always, like the Bible says, 24 hours a day.
ദൈവത്തിന്റെ വചനം നമുക്ക് സാധ്യത ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ. എല്ലാ സമയത്തും കർത്താവിൽ സന്തോഷിക്കുക, അതെനിക്ക് ആവശ്യമാണ്, സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു.
I don't want to have a bitterness in my heart against a single human being in the whole world.
ലോകത്തിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കയ്പിന്റെ ഒരു ചെറിയ വേര് പോലും ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
It's amazing what God has done in my life.
എന്റെ ജീവിതത്തിൽ കർത്താവ് തന്റെ ആത്മാവിനാൽ ചെയ്ത കാര്യങ്ങൾ അത്യത്ഭുതകരമാണ്.
I used to be so often discouraged, depressed, etc. It's gone.
ഞാൻ കൂടെ കൂടെ നിരാശനായിട്ട് മനസ്സിടിഞ്ഞവനായിട്ട് ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി.
Where the Spirit of the Lord is, there is liberty.
കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.
What did Jesus say? He was anointed for what?
യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക, താൻ അഭിഷേകം പ്രാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ലൂക്കോസിന്റെ 4:18 പതിനെട്ടാം വാക്യത്തിൽ കർത്താവ് തന്നെ ആ സാക്ഷ്യം പറയുന്നു.
Proclaim release to the captives.
ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാനാണ് കർത്താവ് എന്നെ അഭിഷേകം
ചെയ്തിരിക്കുന്നത്. Open prison doors to set free those who are downtrodden.
പീഡിതന്മാരായിരിക്കുന്നവരെ വിടുവിച്ച് അയക്കുവാനായിട്ട്.
I was in prison. The Lord opened the door and set me free.
ഞാൻ തടവറയിലായിരുന്നു. എന്റെ തടവരുടെ വാതിലുകൾ തുറന്ന് എന്നെ സ്വതന്ത്രനാക്കിയത് കർത്താവാണ്.
You won't get it if you're satisfied with something less.
അതിനേക്കാൾ കുറഞ്ഞ ഏതെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്ക് നഷ്ടമാകും.
If you're satisfied with praising the Lord on Sunday morning, that's all you'll get.
ഞായറാഴ്ച രാവിലെ കുറച്ച് സമയം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ലഭിക്കും.
If you're satisfied with Lord, I lose my temper only once a month. That's all you'll get.
കർത്താവെ, മാസത്തിൽ ഒരു പ്രാവശ്യം കോപിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്ന ഒരവസ്ഥ എനിക്ക് മതി, ഈ എല്ലാ ദിവസവും അങ്ങനെയൊന്നും വേണ്ട, ഒരു പ്രാവശ്യമെങ്കിലും കോപിക്കുന്ന, അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അത് നടക്കും.
യു ഗെറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്.
നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടോ താല്പര്യമുണ്ടോ അതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ.
ഞാനൊരു ഉദാഹരണം പറയാം.
സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 2.
രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിലെ ഒരു സംഭവമാണ്.
ഹിയർ എലൈജ ഈസ് ഗോയിങ് ടു ബി ടേക്കൻ അപ്പ് ടു ഹെവൻ, എ പിക്ചർ ഓഫ് ക്രൈസ്റ്റ് അസെൻഡിംഗ് ടു ഹെവൻ.
ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സന്ദർഭം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപുള്ള സമയം ഓർക്കുക.
എലൈജ ഈസ് എ പിക്ചർ ഓഫ് യു ആൻഡ് മീ, ദ ചർച്ച് ലെഫ്റ്റ് ബിഹൈൻഡ് ടു കാരി ഓൺ ദ വിറ്റ്നസ്.
എലിയാവിന്റെ ശുശ്രൂഷ തുടരുവാനായിട്ട് ദൈവം നിയോഗിച്ച ശിഷ്യനായിരിക്കുന്ന എലീസ, ഞാനും നിങ്ങളുമാണ് കർത്താവിന്റെ ദൌത്യം തുടരുവാൻ നിയോഗിക്കപ്പെട്ടവർ.
They come to Gilgal, verse 1.
ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവർ ഗിൽഗാലിൽ ഒരുമിച്ച് എത്തി.
Gilgal is the place where we read the Lord told Joshua, the reproach of Egypt has been rolled away now.
യോശുവയോട് യഹോവ കൽപ്പിച്ച വചനം നിങ്ങൾ ഓർക്കുക, ഇസ്രായേൽ ജനത്തിന്റെ നിന്ന ഉരുട്ടി മാറ്റപ്പെട്ട ഇടമാണ്, അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേര് വിളിച്ചു.
The reproach of Egypt.
ആ മിസ്രയീമിന്റെ നിന്ന ഉരുട്ടി മാറ്റപ്പെട്ട സ്ഥലം, അത് നീങ്ങിപ്പോയി.
നാം
ഒക്കെ ആയിരിക്കാൻ കൊള്ളാവുന്ന ഒരിടമല്ലേ ഗിൽഗാൽ?
തീർച്ചയായും.
എലിയാവ് എലീശയോട് പറഞ്ഞു, എലീശ നീ ഇവിടെ പാർത്തു കൊടുക്കുക, ഗിൽഗാലിൽ ഞാൻ ബെഥേലിലേക്ക് പോവുകയാണ്.
If Elisha had said, that's great, this is a wonderful place to be, where the reproach of Egypt is rolled away.
മിസ്രയീമിന്റെ നിന്ന നീങ്ങിപ്പോയ ഇടമാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം.
I am a born again child of God.
ഞാൻ വീണ്ടും ജനിച്ചൊരു ദൈവവേദലാണ്, ഇവിടെ പാർക്കുന്നത് നല്ലതാണ്, അനുഗ്രഹീതമാണ് എന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിൽ,
that's all he would have got. We never have heard of him anymore.
എലീശയെ പറ്റി നാം പിന്നീട് കേൾക്കില്ലായിരുന്നു, അവൻ ഗിൽഗാലിൽ തന്നെ താമസിച്ച് മരിക്കുമായിരുന്നു.
But he said no.
എന്നാൽ എലീശ പറയുന്ന എന്താണ്, ഞാൻ അതുകൊണ്ട് തൃപ്തനല്ല,
I'm going to follow you further.
ഞാൻ നിന്റെ പിന്നാലെ വരും.
So they went to Bethel.
അവർ ഒരുമിച്ച് ബെഥേലിലെത്തി.
Bethel is the house of God.
ബെഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനമാണ്.
That's the gate of heaven, Jacob said.
യാക്കോബ് പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടമാണ്.
Where he had visions of heaven.
സ്വർഗീയമായിരിക്കുന്ന ദർശനങ്ങൾ കണ്ട ഇടം.
Isn't that great to go further and to come to the place where you have visions and you are part of God's house?
പാപമോചനത്തിന്റെ ഒരിടത്ത് തൃപ്തിപ്പെടാതെ മുൻപോട്ട് വന്നിട്ട് സ്വർഗീയമായ വെളിപ്പാടുകൾ ലഭിക്കുവാൻ ഇടയാകുന്ന ദൈവിക ഭവനത്തിലായിരിക്കും എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയല്ലേ?
Come into a fellowship of God's people.
ദൈവത്തിന്റെ മക്കളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുകയും പണിയപ്പെടുകയും ചെയ്യുന്ന,
belong to a good church.
ഒരു നല്ല സഭയിലെ അംഗമായിരിക്കുക.
You know the number of believers who miss God's best because they are happy that we are in a good church.
ദൈവത്തിന്റെ അത്യുത്തമമായ കാര്യങ്ങളെ എത്ര വിശ്വാസികൾ നഷ്ടപ്പെടുത്തുന്നു എന്നറിയാമോ? കാരണം ഒരു നല്ല സഭയുടെ അംഗമായി കഴിഞ്ഞു അവരതുകൊണ്ട് തൃപ്തരാണ്.
I said, Lord, I will never be happy even if you put me in the best church in the world.
ലോകത്തിലേക്കും ഏറ്റവും നല്ല ഒരു സഭയിൽ അവിടെ നിന്നെ കൊണ്ടാക്കിയാലും അതുകൊണ്ട് എന്റെ ഹൃദയം തൃപ്തമാകുകയില്ല എന്ന് ഞാൻ കർത്താവിനോട്
പറഞ്ഞു. How many visions of heaven you give me, I will not be happy.
സ്വർഗീയമായിരിക്കുന്ന എത്രയധികം ദർശനങ്ങൾ അവിടെ നിന്ന് എനിക്ക് നൽകിയാലും അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനാകുകയില്ല.
Elijah said, you stay here, verse 4. Let me go to Jericho.
ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ബെഥേലിൽ പാർത്തു കൊള്ളുക, ഞാൻ യെരിഹോവിലേക്ക് പോവുകയാണ്.
Elijah said, no.
എലീശ പറഞ്ഞു, സാധ്യമല്ല.
I'm not satisfied with good church and visions of heaven.
സ്വർഗീയമായിരിക്കുന്ന ദർശനങ്ങളും ഒരു നല്ല സഭയും കൊണ്ടൊന്നും ഞാൻ തൃപ്തിപ്പെടാൻ പോകുന്നില്ല.
When he came to Jericho.
യെരിഹോവിൽ അവരെത്തിയപ്പോൾ,
Jericho is the place where the mighty power of God was manifested through praise and walls fell down.
നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ കനാനിലേക്കുള്ള പ്രയാണത്തിൽ ദൈവജനം ഒരുമിച്ച് സ്തുതിച്ചപ്പോൾ, ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ യെരിഹോവിന്റെ ശക്തിയുള്ള മതിലുകൾ ദൈവശക്തിയാൽ ഇടിഞ്ഞു വീണു.
Isn't that a wonderful church to be in, wonderful place to be in, where the power of God is being manifested with praise and worship and so many wonderful things?
ദൈവജനത്തിന്റെ ആരാധനയുടെയും സ്തുതിയുടെയും മധ്യേ ദൈവശക്തി വെളിപ്പെടുന്നതും ദൈവികമായിരിക്കുന്ന വലിയ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലായിരിക്കുക എന്നുള്ളത് ഒരിടം അനുഗ്രഹമല്ലേ?
തീർച്ചയായും.
എലീശ ഇതൊന്നും തൃപ്തിപ്പെടുത്തിയില്ല. അവൻ പറഞ്ഞു, സാധ്യമല്ല, ഞാൻ നിന്റെ പിന്നാലെ വരും.
Elijah said, verse 6, the Lord sent me to Jordan.
അപ്പോൾ ആറാം വാക്യത്തിൽ ഏലിയാവ് പറയുകയാണ്, യോർദാനിലേക്ക് യഹോവ എന്നെ അയച്ചിരിക്കുന്നു.
See, Jordan is where Jesus was baptized.
യേശു സ്നാനപ്പെട്ട ഇടമാണ് യോർദാൻ.
From the beginning, it's a picture of death.
തുടക്കം മുതൽ തിരുവചനം നമുക്ക് നൽകുന്ന ചിത്രം എന്താണെന്നറിയാമോ? സ്വയജീവന് മരണം ഏറ്റുവാങ്ങുന്ന ഇടമാണ് യോർദാൻ.
ഇസ് ദ പ്ലേസ് ഓഫ് ദ വേ ഓഫ് ദ ക്രൂസ്.
ക്രൂശിന്റെ മാർഗം അത് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നവരുടെ ഇടമാണ് യോർദാൻ.
Do you know that the way of the cross is beyond Jericho and beyond the manifestation of power and praise?
ഈ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യോർദാൻ എന്ന് പറയുന്നത് എരിഹോവിന്റെ അപ്പുറമാണ്. ദൈവശക്തി വെളിപ്പെടുന്ന സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഒക്കെ അനുഗ്രഹീത അനുഭവങ്ങളുടെ അപ്പുറമാണ് യോർദാൻ.
I have met millions of believers who know the power of praise who don't know anything about the way of the cross.
ഞാൻ ആയിരക്കണക്കിന് വിശ്വാസികളെ ഇതിനോടകം കണ്ടുമുട്ടിയിട്ടുണ്ട്. സ്തുതിയുടെയും ആരാധനയുടെയും ജീവിതം അനുഭവം അവർക്ക് പരിചിതമാണ്. എന്നാൽ ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് തികച്ചും അജ്ഞരാണ്.
They don't have a clue because they don't want to find out anymore.
അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കാരണം അത് കണ്ടെത്തണം, അനുഭവിക്കണം എന്നുള്ള വാഞ്ചി അവരുടെ ഹൃദയത്തിലില്ല.
Sunday morning worship and praise is so good, they say there's nothing more than this.
ഞായറാഴ്ച രാവിലത്തെ ആരാധന മീറ്റിംഗ്, സ്തുതി സ്തോത്രം ആരാധന, ഇതൊക്കെ കൊണ്ടവർ തൃപ്തരാണ്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്ന പോലുമില്ല.
Elisha said, no, I want to go on.
എന്നാൽ എലീശ പറഞ്ഞു, ഞാൻ യോർദാനിലും താമസിക്കുവാൻ
തയ്യാറാണ്.
ഇരുവരും യോർദാൻ കടന്നതായി നാം വായിക്കും.
And Elijah said to Elisha,
ഏലിയാവ് എലീശയോട് പറഞ്ഞു. ഒൻപതാം വാക്യം.
What do you really want?
എലീശ, നീ എന്താ അന്വേഷിക്കുന്നത്?
Why have you been following me all this time?
ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു, നീ വിട്ടുപിരിയാതെ എന്നെ അനുഗമിക്കുന്നതിന്റെ കാരണം എന്താണ്?
Now what do you think today some junior worker would have asked a senior worker?
ഒരു മുതിർന്ന ക്രിസ്തീയ ശുശ്രൂഷകനെ തന്റെ ശിഷ്യനായിരിക്കുന്ന ആളിനോട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ശിഷ്യൻ എന്തോ ചോദിച്ചതിന്.
Please appoint me as the next director of this Christian organization after you die.
എന്നെ സഹോദര അല്ലെങ്കിൽ സാറേ അങ്ങനെ വിളിക്കത്തുള്ളല്ലോ. നിന്റെ കാലം കഴിഞ്ഞാല് ഈ പ്രസ്ഥാനത്തിന്റെ അടുത്ത ഡയറക്ടറായിട്ട് എന്നെ ഒന്ന് നിയമിച്ചേച്ച് പോയാ മതി. അതിപരം ഭാഗ്യമുണ്ടോ?
Recommend me to be the president of this denomination.
ഓ, ഈ സഭാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആകാനായിട്ട് എന്റെ കാര്യത്തിൽ ഒന്ന് ശുപാർശ ചെയ്തിട്ട് പോയാൽ
സീനിയർ പാസ്റ്റർ,
അല്ലെങ്കിൽ ഒരു സീനിയർ പാസ്റ്റർ ആയിട്ട്.
Elisha was not interested in any title.
ഈതരത്തിലുള്ള സ്ഥാന പേരിലോ സ്ഥാനങ്ങളിലോ ഒന്നും എലീശ അല്പം പോലും തൽപരനായിരുന്നില്ല.
Are you interested in some title in Christendom?
ക്രിസ്തീയ ലോകത്തിലെ ഏതെങ്കിലും നെറ്റിപ്പട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
Are you happy to be just a brother?
ഒരു സാധാരണ സഹോദരൻ മാത്രമായിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ?
Jesus gave us two titles.
കർത്താവ് യേശു നമുക്ക് രണ്ട് പേരുകളാണ്
തന്നിട്ടുള്ളത്. You can read it all in Matthew 23.
മത്തായി 23-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയും.
Don't be called rabbi or father.
അവിടെ പറഞ്ഞു, ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്നോ ഗുരുവെന്നോ വിളിക്കരുത്.
Today rabbi is not the thing. Today it is a reverend or pastor.
ഇന്ന് ആരെയും നമ്മൾ ഗുരുവെന്ന് വിളിക്കാറില്ല. ഒന്നുകിൽ റെവറന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിളിക്കും.
Jesus said, don't take these titles.
യേശു പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ സ്ഥാനപ്പേരുകൾ ഒന്നും ദയവായി എടുക്കരുത്.
You are brothers.
നിങ്ങളൊക്കെ സഹോദരന്മാരാണ്.
And then he said, you are servants.
രണ്ടാമത്തെ ഒരു പേരുകൂടെ നിങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാം. അതേതാണെന്നറിയാമോ? വേലക്കാർ, ദാസന്മാർ.
See, dasan is a bit of a respectable word. Velakaran is better.
മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ദാസൻ എന്ന് കേൾക്കുമ്പോൾ മാന്യതയുള്ള പേരാണ്. കാരണം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ വിലയേറിയാന്നൂടെ മുൻപ് ചേർക്കുവന്നേ ഉള്ളൂ. അത് ഇച്ചിരി മാന്യതയുള്ള പേരാ. പക്ഷെ തമിഴിലൊക്കെ പറയുന്ന ദിവസം ഊളിയക്കാരന്, വേലക്കാർ. അതാണ്.
Have you ever heard of a pastor being referred to as Kathavan Vilayeriya Velakkar?
ഏതെങ്കിലും ഒരു പാസ്റ്ററെ ഒരു വേദിയിൽ മറ്റുള്ളവരോ സ്വയമോ ഇങ്ങനെ പരിചയപ്പെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർത്താവിന്റെ വിലയേറിയ വേലക്കാരൻ ഇവിടെ
വന്നിട്ടുണ്ട്.
അത് മാന്യതയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തും, കർത്താവിന്റെ വിലയേറിയ ദാസൻ.
ഈവൻ ഇൻ ഇംഗ്ലീഷ്, നോട്ട് സെർവന്റ് ബട്ട് മിനിസ്റ്റർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
ഇംഗ്ലീഷ് ഭാഷ കുറച്ചുകൂടെ സാധ്യതകളുള്ള ഭാഷയാണ്. അവിടെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? The valuable servants of the Lord.
Minister.
ദാസനം എന്നുള്ളതിന്റെ സ്ഥാനത്ത് അവര് ശുശ്രൂഷകൻ എന്നുള്ള പദം.
Minister is also in one way serving, but it's more dignified.
അതെ, ശരിക്കും പറഞ്ഞാല് ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാലും ശുശ്രൂഷിക്കുന്ന ദാസന്റെ പണി തന്നെയല്ലേ. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്.
This is the deception going on in Christendom.
ക്രിസ്തീയ ലോകത്തില് നടക്കുന്ന വഞ്ചന ഇതാണ്.
I was once somewhere in Kerala and somebody called, said, sir,
കേരളത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ കുറെ നാൾ മുമ്പ് വന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ചു, സാറേ.
I said, not sir, Zach, that's my name. Not sir.
അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്റെ പേര് സാറെന്നല്ല സാക്ക് എന്നാണ്.
ഒരു
പക്ഷേ ആരോ പറഞ്ഞു കേട്ടപ്പോ നിനക്ക് തെറ്റിയതായിരിക്കും. ഇസി സാക്ക് എന്ന എന്റെ പേര്. എന്റെ പേര് സാറെന്നല്ല.
റഷ്യ ആൻഡ് ഓൾ ഹാഡ് സാർസ് ഇൻ ദി ഓൾഡ് ഡേയ്സ് ഹു യൂസ് ടു റൂൾ ദാറ്റ് കൺട്രി. ഐ ആം നോട്ട് വൺ ഓഫ് ദം.
ഓ, കുറേ വർഷങ്ങൾക്ക് മുൻപ് റഷ്യ അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവരുടെ സ്ഥാനപ്പേരായിരുന്നു സി ഇസ് എ ഡേ ആർ സാർ എന്ന് പറയുന്നു.
What a lot of deception.
ക്രിസ്തീയ ലോകം യേശു പറഞ്ഞ വചനങ്ങളിലും
എന്തുമാത്രം ദൂരെയാണ്. Brothers in the ashes.
നമ്മുടെ സഹോദരന്മാരാണ്.
Elijah didn't want any of these things.
കർത്താവിന്റെ വേലക്കാരാണ്. എലീശയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനപ്പേരും.
What do you think I've been following you for all this time?
ഏലിയാവിനോട് എലീശയ്ക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഇത്രയും നാള് ഞാൻ നിന്നെ അനുഗമിച്ച് നിന്നെ വിട്ടുപിരിയാതെ നടന്നത് എന്താണ്?
I want a double portion of the spirit that was on you.
നിന്റെ മേലുള്ളതായിരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അതാണ് എന്റെ ആഗ്രഹം.
You know what spirit was on Elijah?
എലിയാവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ശക്തി ഏത് തരത്തിലുള്ളതായിരുന്നു?
I want to read it to you in 1 Kings 17 verse 1.
1 കൊരിന്ത്യർ 17 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ആ ആത്മാവിന്റെ പ്രത്യേകത നാം കാണുന്നുണ്ട്.
As the Lord, the God of Israel, lives before whom I stand.
ഏലിയാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ്.
എലീഷ had seen that.
എലീഷ ആ ദൈവത്തെ കണ്ടവനായിരുന്നു.
No, had seen Elijah. Had seen how Elijah was a man who lived before God's face.
ശിഷ്യനായ എലീശ അവന്റെ ഗുരുവിന്റെ ജീവിതം കണ്ടിരുന്നു. ഏതൊരു ദൈവത്തെയാണ് ഏലിയാവ്
സേവിച്ചത്?
ഒരു മനുഷ്യനെയും
ഭയപ്പെടാത്തവനായിരുന്നു.
രാജാക്കന്മാരോടും പാവപ്പെട്ടവരോടും ഒരുപോലെ മടികൂടാതെ ഭയം കൂടാതെ സത്യം സംസാരിച്ച ദൈവത്തിന്റെ
പ്രവാചകൻ.
ദൈവത്തിന്റെ മുൻപാകെ നിന്നവനായ ആരെയും ഭയപ്പെടാതിരുന്ന ദൈവമനുഷ്യൻ.
Elisha said, I want a double portion of that.
എലീശ പറയുകയാണ്, എനിക്ക് നിന്റെ മേൽ വ്യാപരിച്ച ഈ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കാണ് വേണ്ടത്.
I remember when I read that story, I said, Lord, I want that.
ഈ ദൈവവചനത്തിലെ ചരിത്രം ഞാൻ വായിച്ച സമയം ആദ്യമായി ഇത് ധ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കും അത് തന്നെയാണ് വേണ്ടത്.
I don't want any money, I don't want any honor in Christendom.
കർത്താവേ, ക്രിസ്തീയ ലോകത്തിലെ പണമോ പേരോ പെരുമയോ അല്ല എനിക്ക് വേണ്ടത്.
I don't care if they drag my name in the dust. I want that fearless standing before God's face.
അവരുടെ പേരിനെ നിലത്തെ പൂഴിയിലിട്ട് ചവിട്ടിക്കൊള്ളട്ടെ, എന്നാൽ നിന്റെ മുൻപാകെ ഭയമില്ലാത്തവനായി അങ്ങയെ കണ്ട് എനിക്ക് നിന്റെ ദാസനായി നിൽക്കണം.
And I tell you, God has given me that to a large extent, but I'm still not satisfied.
ഞാൻ നിങ്ങളുടെ മുൻപാകെ സാക്ഷ്യമായി പറയട്ടെ, ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയുമായിട്ട് കർത്താവ് ഒരു വലിയ അളവിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും എന്റെ ഹൃദയം പൂർണ്ണമായി തൃപ്തമല്ല.
I am pressing on. I see that I need to get closer to live before God's face.
ഞാൻ മുൻപോട്ട് തന്നെ ആഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മുഖം മാത്രം കണ്ടുകൊണ്ട് എത്രയും അടുത്ത് നാളും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to be like those seraphs who say holy, holy, holy and you worship the Father.
ദൈവപിതാവിന്റെ മുൻപാകെ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ ആരാധിക്കുന്ന കെരൂബുകളെ പോലെ നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
One of the things the Lord showed me from there in Isaiah chapter 6, and I believe this is really what it means to be filled with the new wine of the Holy Spirit.
പരിശുദ്ധാത്മാവാകുന്ന പുതിയ വീഞ്ഞു കൊണ്ട് നിറയപ്പെടുക എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം യെശയ്യാ പ്രവാചകന്റെ 6 അധ്യായത്തിൽ ഉള്ള ഒരു രംഗത്ത് നിന്ന് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും.
To see the holiness of God like those seraphs.
ആ ദൈവ മുൻപാകെ ആരാധിച്ച് നിൽക്കുന്ന സെറാഫുകൾ നമ്മെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കും.
And it says here they had 6 wings, Isaiah 6 verse 2.
യെശയ്യാ വാറിന്റെ 2 വാക്യം നമ്മോട് പറയുന്നത് ഈ ഓരോ സെറാഫുകൾക്കും 6 ചിറകൾ വീതമുണ്ടായിരുന്നു.
And now let me paraphrase it. With 4 wings they worshiped God and with 2 wings they served God.
ആ സെറാഫുകൾക്ക് 6 ചിറകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, 4 ചിറകുകൾ കൊണ്ട് അവര് കർത്താവിനെ ആരാധിച്ചു, 2 ചിറകുകൾ കൊണ്ട് അവര് വേല ചെയ്തു.
They were double worshippers than they were servants.
അവര് ഏതൊരളവിൽ കർത്താവിന്റെ ശുശ്രൂഷ സേവ ചെയ്തോ അതിന്റെ ഇരട്ടി പങ്ക് അവർ കർത്താവിനെ ആരാധിക്കുന്നവരായിരുന്നു.
And I said, Lord, that's how I want to be.
കർത്താവേ, ഈ അനുവാദത്തിൽ എന്റെ ജീവിതവുമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
This is what it means to live before the Lord God's face.
ദൈവമായ കർത്താവിന്റെ മുഖത്തിന്റെ മുൻപാകെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണല്ലോ.
This is the double portion of the spirit that Elisha wanted.
എലീശ ആഗ്രഹിച്ചതായിരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇത്തരം ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്.
And he got it.
അത് അവന് ലഭിക്കുകയും
ചെയ്തു. That's why Naaman's money was never even a temptation to him after that.
അതുകൊണ്ടാണ് സൂര്യക്കാരനായിരിക്കുന്ന നയമാന്റെ സമ്പത്തില് അവന്റെ ഹൃദയം പോകാഞ്ഞത്.
You think you can tempt these seraphs with money and houses and land?
ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സെറാഫുകൾക്ക് കൈക്കൂലി കൊടുത്ത് അവരുടെ കണ്ണ് കുരുടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
With houses and lands and cars and things like that, you think you can tempt them with that?
പൊന്നും പണവും വാഹനങ്ങളും ഒക്കെ നൽകിയാൽ സെറാഫുകൾ അവരുടെ സ്ഥിതി മാറ്റുമോ?
Those you think you can tempt people who don't live before God's face.
നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ വാഗ്ദാനങ്ങൾ നൽകി പരീക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നവര് ദൈവത്തിന്റെ മുഖത്തിന്റെ മുൻപിൽ അല്ല ജീവിക്കുന്നത്.
I remember some years ago a brother who was not in our church, in one of our other churches in outside Bangalore.
ബാംഗ്ലൂരിന് വെളിയിലായിരിക്കുന്ന മറ്റൊരു ക്രിസ്തീയ സഭയിലുള്ള ഒരു സഹോദരൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞു.
He was a rich businessman.
അവൻ വളരെ ധനികനായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു.
Tremendously blessed by my ministry.
എന്റെ ശുശ്രൂഷയുടെ ഫലമായി വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരൻ.
He came to my house one day with a thick envelope full of currency notes.
ഒരു ദിവസം അവൻ എന്റെ വീട്ടിൽ ഒരു കവർ നിറച്ച് കറൻസി നോട്ടുകളുമായി വന്നു. എന്നോട് പറഞ്ഞു, സഹോദര, ഇത് താങ്കൾക്കുള്ളതാണ്. ഞാൻ പറഞ്ഞു, വളരെ നന്ദി, ഓക്കെ. അവന് തിരിച്ചുപോയി. കർത്താവ് എന്നോട് പറഞ്ഞു, ആ പണം കൈകൊണ്ട് തൊട്ടേക്കരുത്.
He's a believer, all right.
അവനൊരു വിശ്വാസിയാ, കാര്യമൊക്കെ ശരിയാ.
Go and give it in the church office, get a receipt from the church for the work of the church and give him that receipt.
എന്നോട് പറഞ്ഞു, ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സഭയുടെ ഓഫീസിലേക്ക് ഇത് കൊണ്ടുപോവുക, ആ പണം കൈപ്പറ്റിയതായിട്ടുള്ള രസീത് വാങ്ങിച്ചിട്ട് ഈ നൽകിയ സഹോദരനെ അത് എത്തിച്ചു കൊടുക്കുക.
സോ എ ഫ്യൂ വീക്സ് ലേറ്റർ വെൻ ഐ മെറ്റ് ഹിം, ഐ സെഡ്, ബ്രദർ, ഹിയർ ഈസ് എ റിസീപ്റ്റ് ഫോർ യുവർ മണി.
ചില ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഈ സഹോദരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നെ ഏൽപ്പിച്ച പണത്തിന് ഇതാ രസീത്.
ഹി സെഡ്, നോ ബ്രദർ, ദാറ്റ് വാസ് ഫോർ യു പേഴ്സണലി.
അപ്പോൾ എന്നോട് പറഞ്ഞു, അത് സഹോദര, അത് നിനക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ
തന്നതാണ്.
അത് സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല, സഭയ്ക്ക് വേണ്ടി ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്.
I said, it's okay, you gave it to the Lord, it's not to the Lord, don't worry.
Appa njan parnju, nee kartavinu vendi alle kodutha, adu undanallo enikku vendi ennu parnju thannathu, adu kartavinulladana.
3-4 months later,
3-4 maasam kazhinju,
he was in some sin.
Aa sahodarane oru pratheeka paapathil agappadathayi velivayi.
I had to rebuke him very strongly.
Aa sahodarane valare shaktamayittu എനിക്ക് സ്നേഹത്തിൽ ശകാരിക്കേണ്ടി വന്നു.
And I could do that because my mouth was not full of currency notes.
എനിക്ക് അത് ചെയ്യുവാനായിട്ട് പ്രാഗൽഭ്യം ഉണ്ടായത് എന്താണെന്നറിയാമോ? എന്റെ വായടയ്ക്കുന്ന നിലയിൽ കറൻസി നോട്ടുകൾ എന്റെ വായിൽ തിരുകുവാൻ അന്ന് ദൈവം എന്നെ അനുവദിച്ചില്ല.
You try speaking with a lot of currency notes in your mouth.
ഒരു കവർ നിറച്ചുള്ള കറൻസി നോട്ട് വായിൽ തിരികെത്തിയതിനു ശേഷം ഒന്ന് വർത്തമാനം പറയാൻ ശ്രമിച്ചു
നോക്കി.
വളരെ ബുദ്ധിമുട്ടാണ്.
Then I knew how important it is to listen to God even when somebody gives you a little money as a personal gift.
വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ഉപാധിയും കൂടാതെ ഒരു ദാനം പണം നിനക്ക് തരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കേണ്ടത് എത്ര ആവശ്യമാണെന്ന് അന്ന് എനിക്ക് കൂടുതൽ വ്യക്തമായി.
There are many churches like that where I have spoken in India, America, where the Lord said, don't take a cent from them, give it back.
ഇന്ത്യയിലും അമേരിക്കയിലും ഞാൻ ദൈവത്തിനെ പ്രസംഗിച്ചിട്ടുള്ള നിരവധി സ്ഥാപകളുണ്ട്. കർത്താവ് എന്നോട് അവിടെയൊക്കെ പറഞ്ഞു, അവര് വെച്ച് നീട്ടുന്നതായിരിക്കുന്ന പണം ഒരു പൈസ പോലും കൈകൊണ്ട് തൊട്ടുകൂടാ, അത് മടക്കി.
It's not always like that. Sometimes the Lord says, yeah, there you can take it.
എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. ചില സന്ദർഭങ്ങളിൽ കർത്താവിനുള്ള സ്നേഹത്തിൽ അവർ തരുന്ന ദാനങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല.
I see that Paul was very sensitive.
എന്നാൽ ഞാൻ തിരുവചനത്തിൽ നിന്ന് കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് ഈ വക കാര്യങ്ങളിൽ വരുമ്പോൾ വളരെ ആത്മാവിൽ സ്പർശതയുള്ളവനായിരുന്നു.
He wasn't glad to grab whoever gave him anything.
ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് എത്രയും വേഗം കൈവശമാക്കുവാൻ തിടുക്കമുള്ളവനായിരുന്നില്ല പൗലോസ്.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
let's be sensitive to God.
ദൈവത്തോട്, ദൈവത്തിന്റെ ആത്മാവിനോട് നാം സ്പർശതയുള്ളവരായിരിക്കണം.
For the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് ഹൃദയപൂർവ്വം അന്വേഷിക്കുക. നമുക്ക് തന്നെ വണക്കാം, പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗപിതാവേ,
help us to remember the things we have heard.
ഞങ്ങൾ കേട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുക.
Glorify your name.
അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ.
യേശുവിന്റെ
നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.